بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، عن عائشة وأم سلمة رضي الله عنهما أن النبي صلى الله عليه وسلم كان يدركه الفجر وهو جنب من أهله ثم يغتسل ويصوم. ഈ ഹദീസാണ് നമ്മൾ നിലെടുത്തത്. ഹദീസ് ഒന്നുകൂടി നമ്മൾ അർത്ഥം പറയാം. അന്ന നബി സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാന യുദ്രിക്കുഹു, അവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു. അൽ ഫജ്റു, പുലരി, പുലരി എത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാവിലെയാകാറുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കെ? വഹുവ ജുനുബുൻ, അവിടുന്ന് ജനാബത്തുള്ളവനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫജ്ർ എത്താറുണ്ടായിരുന്നു. മിൻ അഹ്ലിഹി, അവിടുത്തെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാരിൽ നിന്ന്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടുണ്ടാകുന്ന ജനാബത്ത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാബത്തുള്ളവനായിരിക്കെ രാവിലെയിൽ എത്താറുണ്ടായിരുന്നു. ഫുമ്മ യഗ്തസിലു വയസൂമു, പിന്നീട് അവിടുന്ന് കുളിക്കുകയും, വയസൂമു ഐ യസ്തമിറു ഫിസ്സൗം, പിന്നീട് നോമ്പിൽ തുടരുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇവിടെ മിൻ അഹ്ലിഹി എന്ന വാക്ക് അത് പ്രധാനപ്പെട്ടതാണ്. ആ മസ്അലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കതാണ് ഈ ഹദീസിന്റെ കാര്യത്തിൽ. കാരണം സഹാബികൾക്കിടയിൽ തന്നെ ചില ആളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിലൊരാളാണ്, അങ്ങനെ ചില സഹാബികൾ അവർക്ക് അഭിപ്രായമുണ്ടായിരുന്നു, ജനാബത്തുകാരനായിരിക്കെ എഴുന്നേറ്റാൽ നോമ്പ് അവന് ലഭിക്കുകയില്ല, നോമ്പ് കലാവ് കിട്ടുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം സഹാബികൾ ചില ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം ഊന്നി പറഞ്ഞത്, അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് ജനാബത്തുള്ളവനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എത്താറുണ്ടായിരുന്നു. അപ്പൊ എന്തായി, ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ പറയാം, ബോധമുള്ളവനായിരിക്കെ, ജനാബത്തുണ്ട് എന്ന ബോധമുള്ളവനായിരിക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്നത് ഫജറിന് ശേഷമാണെങ്കിൽ, അല്ലെങ്കിൽ ഫജറിന് മുന്നേ എഴുന്നേറ്റു അവൻ കുളിച്ചില്ല, സുബ്ഹിന് മുന്നേ എഴുന്നേറ്റു പക്ഷെ അവൻ കുളിച്ചില്ല, കുളിക്കാതെ സുബ്ഹി ബാങ്ക് കൊടുത്തു, അവൻ ജനാബത്തുകാരനാണെന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ അവൻ നോമ്പിലേക്ക് പ്രവേശിച്ചാൽ അവന് നോമ്പ് ലഭിക്കുകയില്ല എന്ന് വേണമെങ്കിൽ ചില ആളുകൾ പറഞ്ഞേക്കാം. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്രകാരം ഉണ്ടാകാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ സുബ്ഹിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. സുമ്മ യഗ്തസിൽ, യഗ്തസിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഗുസ്ല് ഏതാണ്? കേവലം ഗുസ്ലുൻ നദാഫയാണോ, ശുദ്ധിക്ക് വേണ്ടിയുള്ള കുളിയാണോ? അല്ല, പിന്നെ ഗുസ്ലു അൽ ജനാബ, ജനാബത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കുളി. വയസൂമു ഐ യസ്തമിറു ഫിസ്സൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? നോമ്പിൽ തുടരാറുണ്ടായിരുന്നു. കാരണം എന്താ, ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് വെക്കാൻ പറ്റുമോ? ഇല്ല, നോമ്പ് നിയത്ത് വെക്കണം മുന്നേ തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിൽ തുടരാറുണ്ട്, നോമ്പ് ആരംഭിക്കുന്നത് ഫജ്ർ മുതലാണ്. ഫജറിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തിലുള്ളത്. അപ്പൊ യസൂം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം പിന്നെ നോമ്പ് വെക്കാന്നല്ല, മറിച്ച് ഐ യസ്തമിറു ഫിസ്സൗം, നോമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരാറുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ അർത്ഥം. ശരി, അപ്പൊ ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്ന മസ്അല എന്താണ്? എന്താണ് ഈ ഹദീസിലെ മസ്അല, പ്രധാനപ്പെട്ട മസ്അല? ഒരു മനുഷ്യൻ ജനാബത്തുകാരനായിരിക്കെ അവൻ ഫജറിൽ പ്രവേശിച്ചാൽ അവന് നോമ്പുണ്ടോ ഇല്ല, അതാണ് മസ്അല. ശ്രദ്ധിക്കോളൂ, മസ്അലത്തു റജുലുൻ അദ്റക അൽഫജ്റ വഹുവ ജുനുബുൻ വലം യഗ്തസിൽ, ഒരു വ്യക്തി അവൻ ഫജറിലേക്കെത്തി ജനാബത്തുകാരനായിരിക്കെ, വലം യഗ്തസിൽ, അവൻ കുളിച്ചിട്ടുമില്ല, ജനാബത്തിൽ നിന്ന് കുളിക്കാത്ത അവസ്ഥയിൽ ജനാബത്തുകാരനായി ഒരാൾ ഫജറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മസല എന്താണ്, അവന്റെ ഹുക്കും എന്താണ്, അവന്റെ നോമ്പിന്റെ ഹുക്കും എന്താണ്? ഇതാണ് ഈ ഹദീസിലുള്ള ചർച്ച. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അവന്റെ നോമ്പ് അവനുണ്ട്. യുതിമ്മു സൗമഹു, അവൻ അവന്റെ നോമ്പ് പൂർത്തീകരിക്കട്ടെ. വല യഖ്ദി, ഖളാ ഇല്ല, അവൻ നോമ്പ് വീട്ടേണ്ടതില്ല, നോറ്റ് വീട്ടേണ്ടതില്ല. അവൻ ആ നോമ്പ് ലഭിക്കും, നോമ്പ് അവന് ലഭിക്കും, നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. യുതിമ്മു സൗമഹു വല യഖ്ദി, വഹാദൽ ഹുക്മു ഫീ റമദാന വഗൈരി. ഇത് റമദാൻ മാസത്തിലെ നോമ്പുകൾക്കും സുന്നത്ത് നോമ്പുകൾക്കും ഒക്കെ ബാധകമാണ്. എല്ലാ നോമ്പിനും ഇത് ബാധകമാണ്. മനസ്സിലായില്ലേ മിസ്അല എന്താണെന്ന്? ഇത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഖളാ വീട്ടേണ്ടതില്ല, നോമ്പ് നോൽക്കാം. റമദാനിനും അല്ലാത്ത സമയത്തും ഇതൊരുപോലെ തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇതിനുള്ള തെളിവ് ഏതാണ്? ഒന്നേ ഹദീസ് തന്നെയാണ്, ഹദീസ് ഉൽബാബ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസാണ് ഒന്നാമത്തെ തെളിവ്. ആണെങ്കിൽ എഴുതിച്ചോളൂ, ഒന്നാമത്തെ തെളിവ് ഹദീസ് ഉൽബാബ് തന്നെയാണ്. മാത്രമല്ല ചില റിവായത്തുകളിൽ കാണാം, വ്യക്തമായി തന്നെ വന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി, കാന യുസ്ബിഹു ജുനുബൻ മിന്നി, എന്നിൽ നിന്ന് ജനാബത്തുണ്ടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയിൽ സുബ്ഹിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ ചില റിവായത്തിൽ കാണാം. ഈ ഹദീസുകളാണ് അതിനുള്ള ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. عن عائشة رضي الله عنها أن رجلا جاء إلى النبي صلى الله عليه وسلم يستفتيه. عائشة رضي الله عنها حديثا ഒരു മനുഷ്യൻ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫത്വ ചോദിച്ചുകൊണ്ട് വന്നു. وهي تسمع من وراء الباب. عائشة رضي الله عنها അവർ വാതിലിന് പുറകിൽ നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. فقال يا رسول الله تدركني الصلاة وأنا جنب فأصوم أفأصوم. الله عند رسوله تدركني الصلاة നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. وأنا جنب ഞാൻ ജനാബത്തുകാരനായിരിക്കെ. أفأصوم ഞാൻ നോമ്പ് നോറ്റുകൊള്ളട്ടെയോ എന്ന് ഈ വ്യക്തി ചോദിച്ചു. فقال رسول الله صلى الله عليه وسلم صلى الله عليه وسلم പറഞ്ഞു, وانا تدركني الصلاه وانا جنب فاصوم. അങ്ങനെ വാക്ക് എഴുതി വെച്ചു. റസൂലുള്ളാഹിന്റെ വാക്കാണ്, നേരെ വാക്കാണ്. وانا تدركني الصلاه وانا جنب فاصوم. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗലിയായതും ഫിഅലിയായതുമായി തെളിവ് വന്നു. രണ്ട് സുന്നത്തും വന്നിട്ടുണ്ട്. وانا تدركني الصلاه وانا جنب فاصوم. ഞാൻ ജനാബത്തുകാരനായിരിക്കെ നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് ഞാൻ എത്താറുണ്ട്, എന്നിട്ട് ഞാൻ നോമ്പ് നോൽക്കാറുമുണ്ട്. وانا تدركني الصلاه وانا جنب فاصوم. ബദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗലിയായ വാക്കാണ്, കൗലിയായ സുന്നത്തൻ വ്യക്തമായി തന്നെ വന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്ന കാര്യം. ഫഖാല, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ലസ്ത മിസ്ലന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങളെ പോലെയല്ല. ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു വന്നിരിക്കുന്നു, അപ്പൊ ഞങ്ങളെ പോലെയല്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനോട് ഖഷ്യത്തുള്ളവൻ, അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവനായി തീരാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വഅലമകും ബിമ അത്തഖി, എന്തുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന് തഖ്വ ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിന് തഖ്വ ഉള്ളവനാകേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവനായി തീരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഇത് റസൂലിനക്ക് മാത്രം ബാധകമല്ല, വ്യക്തമാണ്. സാധാരണ ഇത്തരം ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസാണ് എന്ന്. അത് പറയാൻ പോലുള്ള വകുപ്പില്ല ഇവിടെ. വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇതേപോലെ തന്നെയാണ് നിയമം. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. 110-ാമത്തെ ഹദീസാണ്, 1110-ാമത്തെ ഹദീസാണ്. മൂന്നാമത്തെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, കുലു വശ്റബു ഹത്താ യതബയ്യന ലകും الخيط الابيض والخيط من الخيط الاسود ايهتنا تركت الله سبحانه وتعالى انذ برني احل لكم ليله الصيام الرفث ها هو بدايه الانذ عندنا ايهته احل لكم ليله الصيام ايهته اللي قريتها لا ايهته ان شاء الله ارت درسنا من حفظ لكنه هذا الباغت الايهات نوبو اي بندبط احكام الادسان بدبينا ايهات لا يا ايها الذين امنوا كتب عليكم الصيام من مدلي ايات الاول وحل لكم ليله الصيام من ايات وره നോമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസലകളൊക്കെ ആയത്തുകളുണ്ട്. പ്രധാനപ്പെട്ട മസലകളൊക്കെ ആയത്തിലുണ്ട്. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫതു ഇലാ നിസാഇക്കും. ഉഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്ത സിയാം, നോമ്പിന്റെ രാത്രിയിൽ. അർറഫതു ഇലാ നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്കുള്ള റഫസ്. റഫസ് എന്ന് പറഞ്ഞാൽ ജിമാഅാണ്, ലൈംഗിക ബന്ധം. ഹദീസിൽ തന്നെ കാണാം, ഫല യർഫുസ് ولا يجهل. ഹദീസിൽ കാണാം. ഏതാ ഹദീസ്? ഒരാൾ നോമ്പ് നോൽക്കുകയും അയാൾ ഫല യർഫുസ് വല യജ്ഹൽ. ആ ഹദീസിൽ കാണാം റഫസ് എന്ന പദം. റഫസ് എന്ന് പറഞ്ഞാൽ ജിമാഅൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസ് ഇലാ നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുമായി നോമ്പിന്റെ രാത്രികളിൽ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ ബഖറ 187-ാമത്തെ ആയത്താണ്. അങ്ങനെ ആയത്ത് ഖുർആൻ എടുത്തോളൂ. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്താണ്. ഉഹില്ല ലക്കും ലൈലത്തു സിയാമി അർറഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസു ലക്കും വഅൻതും ലിബാസു ലഹുന്ന. ഈ ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ ഈ മസലക്ക് തെളിവ് പിടിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തെളിവ്? ഈ ആയത്തിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് രാത്രി നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിരിക്കുന്നു. എന്ത്? ഒരു മനുഷ്യൻ ജനാബത്തുകാരനായി സുബ്ഹിൽ പ്രവേശിച്ചാൽ, ഫജറിൽ പ്രവേശിച്ചാൽ, പുലരിയിൽ പ്രവേശിച്ചാൽ അവന്റെ നോമ്പ് ബാത്തിലാവില്ല എന്നതിന് ഹദീസിൽ നിന്ന് അവർ തെളിവെടുത്തിട്ടുണ്ട്. എങ്ങനെയിരിക്കും തെളിവ്? ഇത് ലൈംഗികബന്ധ അനുവദനീയന്നേ ഉള്ളൂ. ഈ ഹദീസിലുള്ളത് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദനീയമാണ്. അതാണ് ആ ഹദീസിലുള്ളത്. ആ ഭാഗത്തേനോ, ആ ഭാഗത്ത് നിന്ന് ചില ആളുകൾ തെളിവ് പിടിച്ചത്, നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ആ ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുള്ളയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രി എന്ന് പറഞ്ഞാൽ സുബ്ഹിന് തൊട്ടു മുന്നേയുള്ള അവസ്ഥ വരെ രാത്രിയാണ്. അപ്പൊ രാത്രിയുടെ ഏറ്റവും അവസാനത്തിൽ ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ കുളി എന്തായാലും പകലിലായിരിക്കും. കാരണം രാത്രി അവസാനിക്കുന്ന സമയത്താണ് ഒരാൾ ബന്ധപ്പെടുന്നത് വിചാരിക്കുക, അതും രാത്രിയിൽ പെടും. ആ രാത്രിയുടെ അവസാനത്തിൽ വരെ അനുവദനീയമാണ്. കാരണം എന്താണ്? ഉഹില്ലലക്കും ലൈലത്ത സിയാം, നിങ്ങൾക്ക് നോമ്പിന്റെ രാത്രിയിൽ ബന്ധപ്പെടുന്ന അനുവദനീയമാണ്. ആ രാത്രി എന്ന് പറഞ്ഞാൽ തുടക്കം അവസാനമൊക്കെ അതിൽ പെടും. രാത്രിയിൽ ഒരാൾ രാത്രിയുടെ അവസാനത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാവിലെ എന്തായിരിക്കും? കുളി രാവിലെ നടക്കുള്ളൂ. രാത്രിയുടെ അവസാനം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രാവിലെയാണ്. അപ്പൊ രാവിലെ അതിൽ രാവിലെ കുളി നടക്കുക എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് തെളിവെടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു, രാത്രി ബന്ധപ്പെടുക എന്നുള്ളതിൽ എന്തുപെടും? രാത്രിയുടെ അവസാനത്തിൽ ബന്ധപ്പെടുന്നു. രാത്രിയുടെ അവസാനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പിന്നെ കുളി നടക്കുക രാവിലെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഒരാൾ നോമ്പിൽ പ്രവേശിക്കുന്ന സമയത്ത് ജനാബത്തുകാരനാണെങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാവില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിന് ഉസൂലുൽ ഫിഖ്ഹിന്റെ ഭാഷയിൽ ദലാലത്തുൽ ഇഷാറ എന്നാണ് പറയാം. ദലാലത്തുൽ ഇഷാറ, ഉസൂലുൽ ഫിഖ്ഹിൽ ഇതിന് പറയാൻ എന്താണ്? ദലാലത്തുൽ ഇഷാറ, നേരെ തെളിവല്ല. ഈ ഇങ്ങനെ തെളിവെടുക്കുന്ന രൂപത്തിന്. അതായത് ദലാലത്തുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ഹിയൽ മഅന ലാസിം മിനൽ കലാം അല്ലദി ലം യസുഖിൽ കലാമു ലിബയാനിഹി. ഉദാഹരണത്തിന് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടല്ല? ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് ഒരു ജനാബത്തുകാരൻ അവൻ കുളിക്കാതെ രാവിലെയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് നോമ്പുണ്ട് എന്ന് പറയാനല്ല ഈ ആയത്ത്. പക്ഷെ ഈ ആയത്തിന്റെ ലാസിമാണ്, ഈ ആയത്തിന്റെ അനിവാര്യമായ ഒരു അർത്ഥമാണത്. കാരണം രാത്രി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാവിലെ കുളി അടക്കുള്ളൂ. രാത്രിയുടെ അവസാനത്തിലാണ് ഒരാൾ ബന്ധപ്പെടുന്നതെങ്കിൽ രാത്രിയുടെ അവസാനത്തിൽ കുളിക്കൽ ബന്ധപ്പെട്ട അനുവദനീയാന്ന് ഈ ആയത്ത് നിന്ന് കിട്ടും. എങ്ങനെ കിട്ടുക? നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടൽ അനുവദനീയമാണ് എന്ന് ഈ ആയത്തിലുണ്ട്. സ്വാഭാവികമായി രാത്രിയുടെ അവസാനത്തിൽ ബന്ധപ്പെടുന്നയാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് എന്ത്? രാവിലെ കുളി നടക്കുള്ളൂ. അപ്പൊ ആ ആയത്തിന്റെ ലാസിമാണ് ഈ കാര്യം, അതിന്റെ അനിവാര്യമായ ഫലമാണ്, അതിന്റെ അനിവാര്യമായ ഹുക്മാണ് ഈ പറയുന്ന കാര്യം. അങ്ങനെ ആയത്തുകളിൽ നിന്ന് ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനാണ് ദലാലത്തുൽ ഇഷാറ എന്ന് പറയാം. സൂചന, തെളിവിന്റെ സൂചന ആയത്തിലുള്ളൂ. ആ ആയത്ത് നേരെ ആ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ജനാബത്തുകാരന് കുളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ആ ആയത്ത്, പക്ഷെ ആ ആയത്തിന്റെ സൂചനയിൽ നിന്ന് അത് കിട്ടും. അതിനാണ് ദലാലത്തുൽ ഇഷാറ എന്ന് പറയാം. ഉസൂൽ ഫിഖ്, ഉസൂൽ ഫിഖിൽ ദലാലത്തുൽ ഇഷാറ എന്ന് പറയുക ഇതിനു വേണ്ടി. അപ്പൊ അതാണ് ഈ ഹദീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അങ്ങനെയും ചില പണ്ഡിതന്മാർ തെളിവെടുത്തിട്ടുണ്ട്. അത് ഉസൂൽ ഫിഖിലെ പ്രധാനപ്പെട്ട ഒരു മസല കൂടിയാണ് അത്, ദലാലത്തു അൽ ഇഷാറ. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും മദ്ഹബ്. ഹാദ മദ്ഹബുൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷത്തിന്റെയും കൗല ഇതാണ്. നമ്മൾ പറഞ്ഞു തെളിവുകൾ എത്ര പറഞ്ഞു? മൂന്ന് തെളിവ് പറഞ്ഞു. ഒന്ന് ഹദീസുൽ ബാബ്, രണ്ട് മുസ്ലിമിലെ ഹദീസ്, വഅന തുദ്രികുനി അസ്സലാ വഅന ജുനുബുൻ ഫഅസൂമു. അതുപോലെ തന്നെ ഈ ആയത്ത് ഉഹില്ല ലക്കും ലൈലത്തു സിയാമി അർറഫസു ഇലാ നിസായിക്കും. ഇത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് അതിന്റെ രൂപമെന്ന്, തെളിവെടുക്കുന്ന രൂപം എങ്ങനെയാണെന്ന് പഠിക്കാനാണ് അത് ഞാൻ പറഞ്ഞത്. ഈ മസല നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ ഉസൂൽ ഫിഖിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കണം എങ്ങനെയാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പലരും ദലാലത്തുൽ ഇഷാറ എന്നതിന് ഉദാഹരണമായി പറയാറുള്ള ആയത്താണ്. കാരണം വ്യക്തമാണ് തെളിവ്, ആയത്തിൽ നേരെ സംഭവം ഉണ്ടാവില്ല, തെളിവിൽ നേരെ ഉണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് അതിന്റെ ലാസിമായി, അതിന്റെ അനന്തരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാണ് ദലാലത്തുൽ ഇഷാറ എന്ന് പറയുക. അതാണ് ഈ ആയത്തിലുള്ളത്. ശരി, രണ്ടാമത്തെ അഭിപ്രായം. മാത്രമല്ല ഒന്നാമത്തെ അഭിപ്രായത്തിൽ വേറൊരു കാര്യം എന്താ? ജംഹൂറിന്റെ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിന് എതിർത്തിട്ടുള്ളൂ. അതിന് എതിരായ അഭിപ്രായമുള്ളത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ്. ഏതുവരെ? ചില പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അൽമാവർദിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഈ മസ്അലയിൽ ഇജ്മാ ഉണ്ട്. അതായത് ഒരാൾ ജനാബത്തുകാരനായിരിക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ സുബ്ഹയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിന് യാതൊരു കുഴപ്പവുമില്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ മുലഖിൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇതിൽ ഖിലാഫ് നിലനിന്നിരുന്നത് ആദ്യ കാലഘട്ടത്തിലായിരുന്നു. സഹാബികളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്തിലാണ് ഖിലാഫ് നിലനിന്നിരുന്നത്. പിന്നീട് ഖിലാഫ് ഇല്ലാതെ, അഭിപ്രായ വ്യത്യാസം പിന്നീട് ഇല്ലാതെ, അതായത് പിന്നീട് പിൽക്കാലത്ത് ഏതാണ്ട് എല്ലാവരും പിന്നെ ഈ മസ്അലയിൽ യോജിച്ചു. അതായത് ജനാബത്തുകാരനായിരിക്കെ ഒരാൾ സുബ്ഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് സഹീഹാണ് എന്ന കാര്യത്തിൽ എല്ലാവരും ഏതാണ്ട് യോജിച്ചു. പിന്നെ ഖിലാഫ് ഉണ്ടായത് ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ്. അതുവരെയുള്ള ഖിലാഫ് എന്തായിരുന്നു? മസ്അലയിലായിരുന്നു. പിന്നെ ഖിലാഫ് ഉണ്ടായത് ഏത് കാര്യത്തിലാണ്? ആ ഇജ്മാ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പിന്നീട് ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് ഏത് കാലത്ത് ഒരു പണ്ഡിതൻ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഒരാൾ എതിര് പറഞ്ഞതിന് ഇജ്മാ ഒരിക്കലും സ്ഥിരപ്പെടില്ല. ഒരു കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എതിര് പറഞ്ഞാൽ മതി, ഇജ്മാ സ്ഥിരപ്പെടില്ല. ആ ഫന്നിൽ പരിഗണിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു പണ്ഡിതൻ ഈ മസ്അലയിൽ എതിര് പറഞ്ഞ ഇജ്മാ സ്ഥിരപ്പെടില്ല. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഖിലാഫ് നിലനിന്നിരുന്ന മസ്അലയിലായിരുന്നു. പിന്നീട് ഖിലാഫ് ഉണ്ടായത് ഈ മസ്അലയിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് എന്ന് എബ്ൽ മുലക്കിൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഖിലാഫുകളുടെ രൂപം അങ്ങനെയാണ്. അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇജ്മാ പലപ്പോഴും പണ്ഡിതന്മാർ അവകാശപ്പെടാറുണ്ട്, ചിലപ്പോൾ ഇജ്മാ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇമാം ഷൗക്കാൻ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ നൈലൗത്താർ പല സമയത്തും കാണാം പറയുന്നത്, ഇജ്മാ വാദിച്ച ആളുകൾക്ക് മറുപടി പറയുന്നത് കാണാം, അത് ഇജ്മാ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷെ ഇജ്മാ ഉണ്ട്, ഇജ്മാ യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ഈ മസലയിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, അപ്പൊ ഒന്നാമത്തെ കൗൾ അതാണ്. രണ്ടാമത്തെ കൗൾ എന്തായിരിക്കും? അതിന് നേരെ വിപരീതം എന്തായിരിക്കും? ആദ്യത്തെ അഭിപ്രായം എന്തായിരുന്നു? നോമ്പ് ശരിയാണ് എന്നാണ്. അപ്പൊ പിന്നെ രണ്ടാമത്തെ അഭിപ്രായം എന്തായിരിക്കും? നോമ്പ് തെറ്റാണെന്നോ, നോമ്പ് ലഭിക്കില്ല എന്നാണ്. നോമ്പ് അവന്റെ നോമ്പ് ശരിയായിട്ടില്ല, അവന്റെ നോമ്പ് സ്വീകാര്യമായിട്ടില്ല, നോമ്പ് അവൻ കളവ് കിട്ടേണ്ടതുണ്ട്. ഈ അഭിപ്രായം സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അൽ ഫദ്ലു ഇബ്നു അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അൽ ഫദ്ലു ഇബ്നു അബ്ബാസ്, അതുപോലെ ഉസാമത്ത് ഇബ്നു സയ്ദ്, സയ്ദ് ഇബ്നു സാബിത്തിന്റെ മകൻ റളിയല്ലാഹു അൻഹു, അവർക്ക് ഈ അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ രണ്ടുപേർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അബൂ ഹുറൈറയ്ക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അബൂ ഹുറൈറ അഭിപ്രായം മാറ്റി. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മു സലമയുടെ ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹം ആ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറി. എന്താ അവരുടെ അഭിപ്രായം? ജനാബത്തുകാരനായിരിക്കും ഒരാൾ രാവിലെ സുബ്ഹയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നോമ്പ് കിട്ടില്ല, അയാൾ നോമ്പ് കളവ് കിട്ടണം, അവന്റെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അതിന് തെളിവായി ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസാമത്ത് ഇബ്നു സയ്ദിൽ നിന്നും മറ്റും വന്നതായി കാണാം. അത് മെൻസൂഖ് ആണ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. മെൻസൂഖ് ആണ്, അത് ദുർബലമാക്കപ്പെട്ടതാണ്. മുസ്ലിമിലൊക്കെ കാണാം ഹദീസ്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ ഒരാൾ സുബഹയിലേക്ക് പ്രവേശിച്ചാൽ അയാളുടെ നോമ്പ് ബാത്തിലാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ ഇമാം മുസ്ലിമിന്റെ സഹീഹിലൊക്കെ കാണാം. അത് യഥാർത്ഥത്തിൽ എന്താണ്? മൻസൂഖാണ് എന്ന് അബൂ ഹുറൈറയെ പോലെയുള്ള ആളുകൾ പിന്നീട് അഭിപ്രായപ്പെട്ടിരുന്നു. അബൂ ഹുറൈറയുടെ ആദ്യത്തെ അഭിപ്രായം അതായിരുന്നു, പിന്നീട് അദ്ദേഹം തിരുത്തി ഈ ഹദീസ് മൻസൂഖാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. മൻസൂഖാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം എന്താ? ആദ്യകാലത്ത് നോമ്പിന്റെ രണ്ടാമത്തെ പടി, നോമ്പ് നിർബന്ധമാക്കിയ രൂപങ്ങൾ, ഓരോ പടികളുണ്ട് മുന്നെടുത്തതാണ്. രണ്ടാമത്തെ പടിയിൽ എന്തായിരുന്നു? രാത്രി ഭക്ഷണം കഴിക്കലും അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും ഒക്കെ രാത്രി വിലക്കപ്പെട്ടിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. മുന്നേ പറഞ്ഞിട്ടില്ല, അത് നോമ്പ് നിർബന്ധമാക്കിയതിന് മൂന്ന് പടികളുണ്ട്. അത് രണ്ടാമത്തെ ഘട്ടത്തിൽ നോമ്പിന് എന്തില്ലായിരുന്നു? രാത്രി നോമ്പ് ഉള്ള സന്ദർഭത്തിൽ രാത്രി എന്ത് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ പാടില്ലായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ നിയമം ഉണ്ടായിരുന്നത്. പിന്നീട് ആ നിയമം ദുർബലമാക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. രണ്ടാമത്തെ അഭിപ്രായം അതാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഇൻആലിമ ബിജനാബതിഹി ലം യസിഹ് വഇല്ല യസിഹ്. ഇൻആലിമ ബിജനാബതിഹി ലം യസിഹ്, ഞാൻ ജനാബത്തുകാരനാണ് എന്ന അറിവ് അവന് സുബ്ഹന് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കുളിക്കൽ നിർബന്ധമാണ്, കുളിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് കിട്ടില്ല. എന്നാൽ അതറിയാതെയാണ് അവന് ഉറക്കത്തിൽ എഴുന്നേറ്റതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹന് ശേഷം കുളിച്ചാലും കുഴപ്പമില്ല. മനസ്സിലായോ? അഭിപ്രായം മനസ്സിലായോ? ഇല്ല. ജനാബത്തുകാരനാണ് എന്ന അറിവോടുകൂടിയാണ് അവൻ രാത്രി കഴിച്ചു കൂട്ടിയത്. അതായത് അവന് ഉദാഹരണത്തിന് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു, കിടന്നുറങ്ങാൻ പോണതിന് മുന്നേ അറിയാം ഞാൻ ജനാബത്തുകാരനാണെന്ന്. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് അവൻ കിടന്നുറങ്ങിയതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കിട്ടില്ല. അതായത് സുബ്ഹയ്ക്ക് മുന്നേ അവൻ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവന് നോമ്പ് കിട്ടില്ല. അല്ലെങ്കിലോ അല്ലെങ്കിൽ നോമ്പ് കിട്ടും. അറിയാതെ ഉദാഹരണത്തിന് ഉറക്കത്തിലാണ് അവന് ജനാബത്തായത്, എഹ്തിലാമുണ്ടായി, സ്വപ്നസ്കലനമുണ്ടായി. അങ്ങനെ സുബ്ഹിന്റെ സമയം കഴിഞ്ഞിട്ടാണ് അവൻ ഉറക്കത്തിന് എഴുന്നേറ്റത്, അല്ലെങ്കിൽ ഫജറിന്റെ സമയം കഴിഞ്ഞിട്ടാണ് അവൻ ഉറക്കത്തിന് എഴുന്നേറ്റത്. അപ്പോഴാണ് അവൻ അറിയുന്നത് ഞാൻ ജനാബത്തുകാരനാണ് എന്ന കാര്യം അവൻ അപ്പോഴാണ് അറിയുന്നത്. അത്തരം സന്ദർഭത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുവദനീയമാണ്, കിട്ടും, നോമ്പ് ശരിയാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് കുളിക്കാതെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ നോമ്പില്ലാത്ത അവസ്ഥ എഴുന്നേൽക്കുകയാണ് ഉണ്ടായതെങ്കിൽ അവന് നോമ്പ് ലഭിക്കുകയില്ല. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇത് പറഞ്ഞ ആളുകൾ താബിഈങ്ങൾ ചില ആളുകളാണ്. താവൂസ്, താവൂസ്, പാ അലിഫ് വാവ് സീന്, രണ്ട് വാവില്ല, ദാവൂദ് എന്ന് എഴുതുന്ന പോലെ. ദാവൂദ് എഴുതുമ്പോൾ രണ്ട് വാവുണ്ടോ? ഇല്ല, ഒറ്റ വാവുള്ളൂ. അതേപോലെ പാവൂസ്, പാവൂസ്, ഉർവ, ഉർവത്തു ബിനു സുബൈർ, ഇബ്രാഹിം അന്നഖഈ, ഇബ്രാഹിം അന്നഖഈ, ഇവരുടെയൊക്കെ അഭിപ്രായമാണിത്. താബിഈങ്ങളിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമാണിത്. ഇത് അബൂഹുറൈറയിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ടും വന്നിട്ടുണ്ട്. ഹുക്കിയ അൻ അബൂഹുറ അബി ഹുറൈറ ഹുക്കിയ അബൂഹുറൈറയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഈ അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ അബൂഹുറൈറയുടെ അഭിപ്രായം എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ കൗല്. നാലാമത്തെ കൗല്, സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പറ്റില്ല, ഫർദ് നോമ്പിന്റെ കാര്യത്തിൽ പറ്റും. മനസ്സിലായോ? സുന്നത്ത് നോമ്പ് ഇപ്രകാരം ഒരാൾ ഉറക്കത്തിന് എഴുന്നേൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പറ്റില്ല. അതായത് സുന്നത്ത് നോമ്പ് ഒരാൾ ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ ജനാബത്തുകാരനായിട്ടാണ് എഴുന്നേറ്റെങ്കിൽ പിന്നെ അന്ന് നോമ്പ് എടുക്കാൻ പറ്റില്ല. അതേസമയം ഫർദ് നോമ്പ് പറ്റും. ഫർദിന് ഒരാൾ ഉറക്കത്തിന് എഴുന്നേറ്റത് ജനാബത്തുകാരനായിട്ടാണെങ്കിലും അയാൾക്ക് അന്നത്തെ നോമ്പ് അനുവദനീയമാണ്. കേട്ടാൽ കുറച്ച് അത്ഭുതം തോന്നിക്കുമെങ്കിലും നമ്മൾ അഭിപ്രായമുണ്ട്. അത് പറയാൻ എനിക്ക് തോന്നുന്ന കൂടുതൽ കാരണം എന്താണ്, മറ്റേ ഹദീസും റമദാനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കിടക്കുന്നത്. ചില ആളുകൾ അതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകാം, സുന്നത്ത് നോമ്പിൽ ഇത് അനുവദനീയമല്ല, ഫർളായ നോമ്പുകളിൽ ഇത് അനുവദനീയമാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായേക്കാം. നമ്മളിപ്പോ പഠിച്ച ഹദീസ് ഉണ്ടല്ലോ, അത് റമദാനുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായേക്കാം. അപ്പൊ അത് റമദാനിലെ കാര്യമാണ്, അതുകൊണ്ട് റമദാനല്ലാത്ത സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിൽ ഇത് പറ്റില്ല. റമദാൻ നോമ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വാജിബായ നോമ്പിന്റെ കാര്യത്തിൽ ഇത് അനുവദനീയമാണ്. അതായത് ഒരാൾക്ക് ജനാബത്തുകാരനായി എഴുന്നേറ്റാലും വാജിബായ നോമ്പെടുക്കാം, എന്നാൽ സുന്നത്ത് നോമ്പുകൾ അത് പറ്റില്ല. ഈ അഭിപ്രായം അൽ ഹസൻ അൽ ബസറിയിലേക്ക് ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഖാലഹുൽ ഹസൻ അൽ ബസറി, ഹസൻ അൽ ബസറിയുടെ അഭിപ്രായമാണ്, ചേർത്തുകൊണ്ട് വന്നല്ല, ഇത് ഹസൻ അൽ ബസറിയുടെ അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം, അഞ്ചാമത്തെ അഭിപ്രായം, അന്നഹു യസൂമുഹു വയഖ്ദീഹി, അവൻ നോമ്പ് നോൽക്കുകയും വേണം, ഖളാ വിട്ടേ വേണം. അവനൊന്ന് നോമ്പ് നോൽക്കണം, അതിനു പകരമായി ഖളാ വിട്ടേ വേണം. ഈ അഭിപ്രായം സാലിം ഇബ്നു അബ്ദില്ലാ അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മോന് സാലിം ഇബ്നു അബ്ദില്ലാ, ഇപ്പൊ എത്ര അഭിപ്രായമായി? അഞ്ചഭിപ്രായമായി. ഏതൊക്കെ അഞ്ചഭിപ്രായങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തെ അഭിപ്രായം, ഒരാൾ ജനാബത്തുകാരനായി ഉറക്കത്തിൽ നിന്നേറ്റു, അല്ലെങ്കിൽ ഒരാൾ ജനാബത്തുകാരനായി ഫജറിലേക്ക് പ്രവേശിച്ചു നോമ്പിന്റെ ദിവസം, എന്താണ് അയാളുടെ ഹുക്മ്? ആദ്യത്തെ അഭിപ്രായം എന്താണ്? യുതിമ്മു സൗമഹു ഫലാ യഖ്ദി, അവൻ നോമ്പ് പൂർത്തീകരിക്കാം, അവൻ ഖളാ വീട്ടേണ്ടതില്ല. ഹദാ സവാ ഫീ റമദാൻ വഗൈരി, റമദാനിലാകട്ടെ മറ്റ് സമയത്താകട്ടെ ഇത് സമമാണ് ഈ ഹുക്മ്. ഇത് എത്ര പേരുടെ അഭിപ്രായമാണ്? ഹദ ഖൗൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായതാണ്. തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഹദീസുൽ ബാബ്, രണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് മുസ്ലിമിൽ വന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗല്, മൂന്ന് ആയത്ത് ഉഹില്ല ലക്കും ലൈലത്തു സിയാമിർ റഫഥു ഇലാ നിസാഇക്കും എന്ന ആയത്ത്. അതിലുള്ള ദലീൽ എങ്ങനെയാണ്? ദലീലു ഔ ദലാലത്തു അൽ ഇഷാറ, ദലാലത്തുൽ ഇഷാറയാണ് അതിലുള്ളത്. ഇഷാറ ദലാലത്തുൽ ഇഷാറ, അഷാറ യുഷീർ എന്ന് പറയില്ല, അതിലത്തെ ഇഷാറ ദലാലത്തുൽ ഇഷാറ. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? അവന്റെ നോമ്പ് ലാ യസിഹ്, അവന്റെ നോമ്പ് അവന് ലഭിക്കുകയില്ല. ഈ അഭിപ്രായം ആരിലേക്കൊക്കെ ചേർത്തിട്ട് വന്നിട്ടുണ്ട്? അല്ല അല്ല, ഈ അഭിപ്രായം ആരിലേക്കൊക്കെ ചേർത്തിട്ട് വന്നിട്ടുള്ളത്? ഫദ്ലു ഇബ്നു അബ്ബാസ്, സയ്ദ് ഇബ്നു സാബിത്, ഉസാമത്ത് ഇബ്നു സയ്ദ്, അഫ്വൻ, ഉസാമത്ത് ഇബ്നു സയ്ദ്, അബൂ ഹുറൈറ. ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ എന്താണ്? മൻസൂഖാണ് എന്നൊരു വിഭാഗം പറയും. മൻസൂഖ് എന്ന് പറഞ്ഞാൽ എന്താ? നസ്ഖ് ചെയ്യപ്പെട്ടത്, ദുർബലമാക്കപ്പെട്ടതാണ്. ശരി, അതൊരു അഭിപ്രായമാണ് കേട്ടോ. ചില ആളുകൾ ആ ഹദീസിനെ ജമ ചെയ്തിട്ടുണ്ട്, ഒരഭിപ്രായം അതാണ്. ശരി, മൂന്നാമത്തെ അഭിപ്രായം എന്താണ്? ഇൻ അലിമ ബിജനാബതിഹി ലം യസിഹ്, ജനാബത്തുണ്ട് എന്ന കാര്യം മുന്നേ അറിയുമായിരുന്നെങ്കിൽ അവന് അവന്റെ നോമ്പ് ശരിയാവില്ല. ജനാബത്തുള്ള കാര്യം മുന്നേ അറിയില്ലെങ്കിലോ അവന്റെ നോമ്പ് ശരിയാക്കും. ആരുടെയൊക്കെ അഭിപ്രായമാണത്? ഫൗസ്, അർവ, ബുറഹാൻ, നഖായി. നാലാമത്തെ അഭിപ്രായം എന്താണ്? ഫർദാണെങ്കിൽ അനുവദനീയമാണ്. അന്നഹു യഹ്റുമു ഫീ സൗമി തതവ്വു ദൂന അൽ ഫർദ്, സുന്നത്ത് നോമ്പുകളിൽ അത് പറ്റില്ല. ഒരാൾ ജനാബത്തുകാരനായി എഴുന്നേൽക്കുന്നത് സുന്നത്ത് നോമ്പിന്റെ സമയത്താണെങ്കിൽ അത് പറ്റില്ല, എന്നാൽ ഫർദ് നോമ്പിന്റെ സമയത്താണെങ്കിൽ അനുവദനീയമാണ്. ഇതാരുടെ അഭിപ്രായമാണ്? അൽ ഹസനുൽ ബസ്രി. അഞ്ചാമത്തെ അഭിപ്രായം എന്താണ്? സുമുഹു യഖ്ദി, നോമ്പ് നോൽക്കുകയും വേണം, പിന്നെ ഖളാ കിട്ടുകയും വേണം. ഇത് സാലിം ഇബ്നു അബ്ദുല്ലയിലേക്ക് ചേർത്തുകൊണ്ട് വന്നാണ്. ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം കമല യഖ്ഫ, ആദ്യത്തെ അഭിപ്രായമാണ്. നോമ്പ്, കാരണം തെളിവുകൾ വ്യക്തമാണ്, പ്രത്യേകിച്ച് ആയത്തിൽ നിന്നുള്ള തെളിവ് കൂടുതൽ വ്യക്തമാണ്, ഹദീസിൽ നിന്നുള്ള തെളിവ് അപ്രകാരം തന്നെ. ശരി, ഇനി ഇതിലൊരു മസ്അല ഉള്ളത് ഹാഇദിന്റെ മസ്അലയാണ്. ഇതേ അവസ്ഥ ഒരാർത്ഥവകാരിക്കുണ്ടായാലും എങ്ങനെ ഉണ്ടായിരിക്കും? ഒപ്പിടുക്കണം. അടുത്ത ദർശനം എടുക്കാം. തൗഫീഖ്.